Let's turn to God's word in Ephesians in chapter 3.
എഫേസ്യരിലെ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
Here it speaks about the wisdom of God in verse 10 being made known to the rulers and authorities in the heavenly places through the church.
മൂന്നിന്റെ പത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു.
That means that God is going to show something to the angels, something wonderful, through the church.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഭ മുഖാന്തരം ദൈവം ചിലത് ദൂതന്മാർക്കും ആ സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ജ്ഞാനം കാണിക്കുവാൻ തുടങ്ങുന്നു.
There are some amazing things that the church can manifest which even the angels cannot experience.
ദൈവദൂതന്മാർക്ക് അനുഭവിക്കാൻ കഴിയാത്ത ചില ആശ്ചര്യമായ കാര്യങ്ങൾ സഭയ്ക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണമായിട്ട്,
when Isaiah saw the seraphs worshiping God, we read that they all covered their faces.
ഉദാഹരണമായിട്ട് യെശയ്യാവ് ആ സാറാഫുകള് ആരാധിക്കുന്ന കണ്ടപ്പോൾ സാറാഫുകളുടെ മുഖം മറച്ചിരുന്നു.
They couldn't look at God's face.
അവർക്ക് ദൈവത്തിന്റെ മുഖത്തെ കാണുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല.
And the angels see how God's children can look straight into God's face and talk to him as a child talks to a father.
എന്നാല് ദൂതന്മാരാവട്ടെ ഇത് കണ്ടു, ഒരു കുട്ടി പിതാവിനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തോട് പിതാവിനോട് അപ്രകാരം തന്നെ മുഖത്തോട് സംസാരിക്കുവാനും ആരാധിക്കുവാനും കഴിയുമെന്ന്.
This is one of the first things that every one of us needs to know in daily life.
നമ്മുടെ നിത്യേന ജീവിതത്തിൽ ഈ ഒരു കാര്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം.
The freedom to come before God with boldness at all times to be able to talk to him.
എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ധൈര്യത്തോടെ പിതാവായ ദൈവത്തിന് മുൻപാകെ കടന്നു വരുവാൻ സംസാരിക്കാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടെന്നുള്ള ഒരു കാര്യം ആദ്യമേ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം.
The devil is always trying to rob us of that boldness.
ആ ധൈര്യം നമ്മളിൽ നിന്ന് കവർന്നു കളയുവാനായിട്ട് പിശാച് എപ്പോഴും ശ്രമിക്കുന്നു.
Because when he robs us of that boldness, he gets us discouraged.
ആ ധൈര്യം നമ്മളിൽ നിന്ന് ചോർത്തി കളയുമ്പോൾ നാം നിരുത്സാഹരായി തീരുന്നു.
We feel condemned.
നാം കുറ്റാരോപണത്തിൽ അകപ്പെടുന്നു.
And then we fall into so many other sins.
അങ്ങനെ വരുമ്പോൾ നാം ബഹുവിധമായ പാപങ്ങൾക്ക് അടിമപ്പെടുന്നു.
The way the devil leads us into sin is by first getting us discouraged and condemning ourselves.
പിശാച് നമ്മെ പാപത്തിലേക്ക് തള്ളിവിടുന്നത് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നതിൽ കൂടിയും നമ്മെ കുറ്റം വിധിക്കുന്ന കുറ്റാരോപണത്തിൽ കൂടിയാണ്.
If the devil succeeded in getting you to condemn yourself, make yourself feel useless, you can be absolutely sure he's going to lead you into some sin as the next step.
പിശാചം നമ്മെ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മെ നമ്മുടെ മേൽ ജയം എടുത്തു കഴിഞ്ഞാൽ നമ്മെ നാം സ്വയം കുറ്റം ഉള്ള ആ കുറ്റാരോപണത്തിൽ നിരുത്സാഹത്തിലാണെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, അധികം താമസിക്കാതെ നിങ്ങൾ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്.
That's always his technique.
അതാണ് പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്.
Get you discouraged.
നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക.
Get you feel that you're not good enough.
നിങ്ങളെ ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് ഒരു ചിന്ത.
God won't accept you.
ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന ചിന്ത.
Then you're so discouraged.
നിങ്ങൾ വീണ്ടും നിരുത്സാഹം.
Maybe because you failed somewhere.
ഒരുപക്ഷേ നിങ്ങൾ ചില പരാജയപ്പെട്ടതായിരിക്കും.
He can trip you up very easily.
അങ്ങനെ വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് പിശാചിനെ വീഴ്ത്തുവാൻ കഴിയും.
So that's why we need to be firmly established first of all in the truth of the forgiveness of our sins.
അതുകൊണ്ട് നമ്മുടെ പാപമോചനത്തെ കുറിച്ചുള്ള കാര്യത്തിൽ നിങ്ങൾ ആദ്യമേ അധികം അതിലെ ഉറച്ചിരിക്കണം.
And in the fact of our being justified by faith.
അത് മാത്രമല്ല, അത് കൂടാതെ വിശ്വാസത്താൽ ദൈവം ബാഗ നീതീകരിക്കപ്പെട്ടു എന്നൊരു അനുഭവത്തിൽ
കൂടി. If someone were to ask you, what is the difference between being forgiven and being justified, will you be able to explain it to someone?
ഒരുപക്ഷേങ്കിലും നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് പാപമോചനവും എന്താണ് ദൈവത്തിങ്കിലുള്ള നീതീകരണവും, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ?
We should know it because these are not the same thing.
നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, ഇത് രണ്ടും വ്യത്യസ്തമാണ്.
I want to explain it to you today in a very simple way that you'll never forget it all your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധം ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു.
To be a sinner is to be in debt to God.
ദൈവത്തിന്
in debt.
കടക്കാരന് പാപം എന്ന് പറയുന്നത് നമ്മൾ പാപി എന്ന് നാം ദൈവത്തിന് കടക്കാരനായി തീരുകയാണ്.
സിൻ, എവറി സിൻ മേക്സ് അസ് ഇൻ ഡെറ്റ് ടു ഗോഡ്.
എല്ലാ പാപവും എന്ന് പറയുന്നത് നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു.
സോ യു ആർ ലൈക്ക് എ പേഴ്സൺ ഹു ഓസ് സംബഡി 1 million dirhams.
നിങ്ങൾ 1 lakh rupees കടം കൊടുക്കുവാനുണ്ടെങ്കിൽ ആ ഒരു കടക്കാരന്റെ അനുഭവത്തിലാണ് നിങ്ങൾ ദൈവം മുൻപാകെ.
ആൻഡ് ദാറ്റ്സ് എ ലോട്ട് ഓഫ് മണി.
അത് ഒരുപാട് പൈസയാണത്.
When in the world are you going to repay 10 lakhs of dirhams to anybody?
ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്ന് എപ്പോഴ 10 lakh dirhams കൊടുത്തു തീർക്കുവാനായിട്ട് കഴിയും?
That's our debt. Unless we see our debt clearly, we will never be grateful enough to Jesus.
അതാണ് നിങ്ങളുടെ കടം. എപ്രകാരം നമുക്ക് എത്രത്തോളം നമുക്ക് ഈ കടത്തിന്റെ ആ ബഹുത്വം കാണാതിരിക്കാൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് യേശുവിനോട് നമുക്ക് ആ കടപ്പെട്ടനായിരിക്കാൻ കഴിയുകയില്ല.
You know why many believers sin so easily?
നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പല ആളുകളും പെട്ടെന്ന് പാപത്തിൽ വീഴുന്നത്?
Why is it their conscience doesn't prick them seriously about sin?
എന്തുകൊണ്ടാണ് അവരുടെ മനസാക്ഷിയിലെ പാപത്തെ കുറിച്ച് കുത്ത് ഏൽക്കാതിരിക്കുന്നത്?
How is it believers can sin so lightly?
എങ്ങനെയാണ് വിശ്വാസികൾക്ക് വളരെ ലാഘവമായിട്ട് പാപത്തിൽ അകപ്പെടുവാൻ കഴിയുന്നത്?
Take so lightly the fact the blood of Jesus will cleanse them.
യേശുക്രിസ്തുവിന്റെ രക്തം പാപത്തെ മായ്ച്ചു കളയുമെന്ന് വളരെ ലാഘവബുദ്ധിയോടെ എന്തുകൊണ്ടാണ് കരുതുന്നത്?
How is it they don't see that it was their sin that crucified Christ?
എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ പാപം കാരണമായിരുന്ന യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് കാണുവാൻ കഴിയാതിരിക്കുന്നത്? കാരണം
they feel their debt to God is something like 10-15 dirhams or something like
avaru karudunnathu valare tuchamaya 10-15 dirhams maatrame karthavinode kadappettittullu ennaanu.
And if you think that Jesus just paid 10-15 dirhams,
ningal karudunnunde verum 10-15 dirhams maatramana karthavu ningalku vendi chelavaakiyathu,
you're not going to be very grateful to a man who cleared your debt of 10 dirhams.
നിങ്ങളുടെ 10-15 dirhams കടം ഇളച്ചു തന്ന ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വലിയൊരു കടപ്പാട് കാണുന്നില്ല.
But you'll be immensely grateful if somebody cleared a debt of 10 lakh.
എന്നാല 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ആ വായ്പ ഇളച്ചു കെട്ടിയ മനുഷ്യനോട് നിങ്ങൾക്ക് അധികം കടപ്പാട് ഉണ്ടായിരിക്കും.
The more we recognize how much Jesus forgave us,
എത്രയധികം യേശു കർത്താവ് നമ്മുടെ
the more we'll be grateful.
എത്രയധികം നമുക്ക് ഇളച്ചു തന്നു എന്ന് കരുതുന്നു ചിന്തിക്കാൻ കഴിയുന്നോ അന്നേരം അത്രയധികം നമുക്ക് കർത്താവിനോട് നമുക്ക് കടപ്പാടുണ്ടാവും.
All of us have been forgiven a tremendous lot.
നാം ഓരോരുത്തരും എത്രയോ അധികമായിട്ട് നമ്മുടെ കടങ്ങൾ
ഇളച്ചിട്ടുണ്ട്. Even the children here,
കുട്ടികൾ പോലും,
even those who have lived very upright lives,
വളരെ നീതിപൂർവമായ ജീവിതം നയിച്ചവരെ പോലും,
Paul lived a very upright life.
പൗലോസ് വളരെ നീതിയായ മാർഗത്തിൽ
കൂടി. When he saw the seriousness of sin,
എന്നാല പൗലോസ് ആ പാപത്തിന്റെ ബഹുത്വം,
he felt he was the chief of sinners, the world's greatest sinner.
പൗലോസ് പ്രകാരം പറഞ്ഞു, ഞാൻ പാപികളിൽ പ്രധാനി എന്ന് വിളിച്ചു പറഞ്ഞു.
Why don't a lot of believers see that?
എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക വിശ്വാസികൾ ഇത്
കാണുന്നില്ല? കാരണം they haven't seen the seriousness of sin.
കാരണം പാപത്തിന്റെ ഗൗരവം അവർ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല.
God kept Israel under the law for 1500 years just to show them how serious sin is.
1500 വർഷത്തിലധികമായിട്ട് യഹോവയായ ദൈവം ഇസ്രായേലിനെ പാപത്തിന്റെ ബഹുത്വം കാണിക്കുവാനായിട്ട് ന്യായ പ്രമാണത്തിന് അധീനയിലേക്ക് നിർത്തിവെച്ചു.
Take another example.
മറ്റുദാഹരണം എടുക്കുക.
You feel that sin is just like having a cough and a cold.
നിങ്ങൾ പാപം എന്ന് പറയുന്നത് ഒരു ചുമയോ പനിയോ എന്ന് മാത്രം കരുതുന്നുവെങ്കിൽ,
and some doctor gave you an aspirin or something and cured you of it,
ഒരു ഡോക്ടർ ആസ്പിരിൻ ഗുളിക തന്ന അത് കുറഞ്ഞു നിൽക്കട്ടെ,
you're not going to be so grateful to that doctor just because he gave you an aspirin.
ഒരു ആസ്പിരിൻ, ചെറിയ ആസ്പിരിൻ തന്ന ആ ഡോക്ടറോട് നിങ്ങൾക്ക് വലിയൊരു കടപ്പാട് തോന്നുകയില്ല.
But if you had AIDS,
എന്നാൽ നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടായിരിക്കട്ടെ,
it's totally incurable.
അത് ഒരിക്കലും ഭേദമാകുവാൻ കഴിയാത്ത,
and some doctor cured you permanently of that,
എന്നാൽ ഒരു ഡോക്ടർ അത് പൂർണ്ണമായി വിട്ടുപോകത്തക്കവണ്ണം നിങ്ങൾക്ക് ഭേദമാക്കി.
Can you imagine how grateful you will be to that doctor?
നിങ്ങൾ ആ ഡോക്ടറോട് എത്രത്തോളം കടപ്പെട്ടിരിക്കും?
It all depends on how seriously you have seen sin in your life.
നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ എത്രത്തോളം ഗൗരവമായി നിങ്ങൾ കണ്ടു അതിനെ ആശ്രയിച്ചായിരിക്കും.
The debt was very great.
കടം വളരെ വലുതായിരുന്നു.
And when we were forgiven,
നാം പാപം മോചിക്കപ്പെട്ടു.
The debt was cleared. That's forgiveness. The debt being cleared.
ആ കടം മുഴുവൻ മായ്ച്ചു കളഞ്ഞു.
Now that doesn't still qualify us to come into God's presence.
എന്നാല ദൈവത്തിന്റെ സന്നിധാനത്തിലെ കടന്നു വരുവാൻ പാപം ഇളച്ചു കിട്ടിയോണ്ട് മാത്രം നമ്മെ യോഗ്യരാക്കുന്നില്ല.
That just means that all our debt is cleared.
അത് മനസ്സിലാക്കുന്നത് നമ്മുടെ കടങ്ങൾ മുഴുവൻ മോചിച്ചു കിട്ടി.
To use an example from the matter of money.
പൈസയുടെ കാര്യത്തിൽ തന്നെ
ഉദാഹരണം. If you were in debt by 10 lakhs,
നിങ്ങൾ ഒരുപക്ഷെങ്കിൽ 10 lakh rupees കടത്തിൽ അകപ്പെട്ടു,
somebody paid that 10 lakhs,
ഒരു വ്യക്തി നിങ്ങൾക്ക് ആ കടം
your debt is cleared.
നിങ്ങളുടെ കടങ്ങൾ മുഴുവൻ മാറി.
Forgiven, you can, as far as that is concerned, it's over.
നിങ്ങളെ ആ ഒരു കെണിയിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെട്ടു.
But that doesn't still qualify us to come into God's presence.
എന്നാല അതു മാത്രം കൊണ്ട് ദൈവത്തിന്റെ സന്നിധാനത്തിലെ കടന്നു വരുവാൻ നാം യോഗ്യരായി തീരുകയില്ല.
I told you how even the angels who have never sinned could not look at God's face.
ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ പോലും പാപം ചെയ്യാത്ത ദൈവദൂതന്മാർക്ക് പോലും ദൈവത്തിന്റെ മുഖത്തിന്റെ തേജസ് കാണുവാൻ കഴിഞ്ഞില്ല.
That is what Isaiah saw in chapter 6.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന 6-ാം അധ്യായത്തിൽ കാര്യം അതാണ് പ്രതിപാദിക്കുന്നത്.
Those angels who have never sinned, who had no debt, still cannot look at God's face.
ദൂതന്മാർക്ക് ഒരിക്കൽ പോലും കടമില്ലായിരുന്ന ദൂതന്മാർക്ക് പോലും യഹോവയായ ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല.
So even when your debt is cleared, you still can't look into God's face.
നിങ്ങളുടെ കടങ്ങൾ മോചിക്കപ്പെട്ടതുകൊണ്ടും നിങ്ങൾക്ക് കർത്താവിന്റെ മുഖത്തെ കാണുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്?
Because God is so holy.
ദൈവം അതിപരിശുദ്ധനായ ദൈവമാണ്.
That mere forgiveness of sins still does not qualify you to look into God's face.
പാപങ്ങൾ മോചിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ സാന്നിധാനത്തിലേക്ക് ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല.
To look into God's face,
ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ,
you got to be as holy as God himself is.
യഹോവയായ ദൈവം, പിതാവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ആ പരിശുദ്ധയുടെ അനുഭവത്തിൽ ജീവിച്ചിരിക്കണം.
How are you going to do that?
നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്?
If you have to wait until you become as holy as God is, when in the world are you going to see God's face?
പിതാവായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ അത്രത്തോളം വിശുദ്ധിയുടെ അളവിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് കർത്താവിന്റെ മുഖത്തെ?
That's why the angels can't look into God's face.
അതുകൊണ്ടാണ് ദൂതന്മാർക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ
കഴിയില്ല. A lot of believers don't understand this.
ഒട്ടുമിക്ക വിശ്വാസികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയില്ല.
99% of believers have no understanding of how holy God is.
99% ആളുകൾക്കും ദൈവത്തിന്റെ പരിശുദ്ധിയുടെ അളവ് മനസ്സിലാക്കുന്നതൊക്കെ വിവേകമില്ല.
That's why they all play the fool with sin.
അതുകൊണ്ടാണ് അവരെപ്പോഴും പാപത്തെ വളരെ ലഘുവായിട്ട് കരുതുന്ന പാപത്തെ.
And they come into God's presence and think they can just talk to him.
പാപത്തോട് കളിച്ചിട്ട് അവര് ദൈവം മുൻപാകെ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് കടന്നു
വരും. They're not talking to the God of the Bible. They're talking to an imaginary God they've made in their own mind.
തിരുവെഴുത്തിൽ പറയിരിക്കുന്ന സർവശക്തനായ ദൈവത്തോടല്ല അവർ സംസാരിക്കുന്ന, പകരം അവരുടെ മനസ്സിൽ ചിന്തിച്ചു വരിക്കുന്ന ചിന്തയിൽ ദൈവത്തെയാണ് സംസാരിക്കുന്നത്.
So if you are forgiven, that's not enough. You can't speak face God.
നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നു.
You have to be justified.
നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു.
Now I'll explain what justification is.
ഞാൻ നീതീകരണത്തെ കുറിച്ച് പറഞ്ഞു തരാം.
To start with money.
പൈസയുടെ കാര്യത്തെ കുറിച്ച്.
Supposing you were in debt, that means you were minus 10 lakhs dirhams. You were in debt.
നിങ്ങൾ കടത്തിലായിരുന്നു.
10 lakhs dirhams, your account was -10 lakhs.
നിങ്ങളുടെ ആ കടത്തിന്റെ അല്ലെങ്കിൽ ആ 10 ലക്ഷം രൂപ കമ്മിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
And then when your 10 lakhs is forgiven, you come to zero.
ആ 10 ലക്ഷം രൂപ ഇളച്ചു കിട്ടിയപ്പോൾ നിങ്ങൾ ആ സീറോ നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞു.
It was -10 lakhs in your red in your bank account.
ചുമന്ന അക്ഷരത്തില് -10 ലക്ഷം രൂപ അത് മായ്ച്ചു.
And then when that's blotted out, you come to zero.
അത് മായ്ച്ചു കളഞ്ഞിട്ട് ആ സീറോ നിലവാരത്തിലേക്ക് വന്നു.
And now God says you got to have 10 lakhs yourself to stand before me.
ദൈവം പറയുന്നത് എന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു 10 ലക്ഷം രൂപ വേണം.
You don't have any.
എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല.
That is the righteousness of God.
അതാണ് ദൈവത്തിന്റെ നീതീകരണം എന്ന് പറയുന്നത്.
And we can never earn it.
നമുക്ക് ഒരിക്കൽ പോലും സമ്പാദിക്കാൻ,
we can never produce it.
നമുക്ക് ഒരിക്കൽ പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല.
But the wonderful truth of the gospel is we can receive it freely.
സുവിശേഷത്തിന്റെ അത്ഭുത സത്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുമെന്നുള്ളതാണ്.
And because God wants us to look into his face,
ദൈവം തന്റെ മുഖത്തേക്ക് നാം കാണുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്,
ക്ലോത്സ് അസ് വിത്ത് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ്,
അതുകൊണ്ട് നമ്മെ യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുകയാണ്,
ധരിപ്പിക്കുകയാണ്,
അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അതങ്ങോട്ട് ഇടുകയാണ്
into our account after clearing our 10 lakhs debt.
നമ്മുടെ 10 ലക്ഷം രൂപ മായ്ച്ചു ഇളച്ചു തന്നതിന് ശേഷമായിട്ട് വീണ്ടും 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് സൗജന്യമായി ഇടുന്നത് പോലെയാണ്.
So coming from -10 lakhs to 0 is forgiveness.
മൈനസിൽ നിന്നും സീറോയിലേക്ക് വരുന്നത് പാപമോചനമാണ്.
And coming from 0 to +10 lakhs is justification.
ശൂന്യത്തിൽ നിന്നും 10 ലക്ഷത്തിലേക്ക് കടന്നു വരുന്നത് നീതീകരണമാണ്.
So I hope you understood today what's the difference between forgiveness and justification.
ഞാൻ വിശ്വസിക്കുന്നു എന്താണ് പാപമോചനം, എന്താണ് നീതീകരണം.
These are two completely different things.
ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്.
And you must know that you are not only forgiven but you are justified.
നിങ്ങൾ ഇതുകൂടി ഓർത്തിരിക്കണം. നിങ്ങളുടെ പാപങ്ങൾ മാത്രം നിങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല, അത് മാത്രമല്ല നിങ്ങളെ
നീതീകരിക്കുന്നു.
അതാണ് നമുക്കുള്ള
ധൈര്യം.
എന്റെ കടങ്ങൾ മൊത്തം ഇളച്ചോടെ ഞാൻ ശൂന്യാവസ്ഥയിലായി എന്നുള്ള
അത്
ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിലും അധികമായിട്ട്
I have been now clothed with the righteousness of Christ.
യേശു ക്രിസ്തുവിനെ നീതിയുടെ വസ്ത്രമെന്ന്
ധരിപ്പിച്ചിരിക്കുകയാണ്. I can stand before God, believe it or not, as holy as Jesus is.
നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ യേശു കർത്താവിന്റെ ആ വിശുദ്ധിയിൽ ദൈവത്തിന് മുൻപാകെ നിൽക്കുവാനായിട്ട് കഴിയും.
That's what gives me boldness to look into God's face.
അതാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് ധൈര്യം
നൽകുന്നത്. I want to say to you, my brothers and sisters, don't let anybody rob you of that boldness. When you come before God,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന് മുൻപാകെ വരുമ്പോൾ ഇതാരും തന്നെ കവർന്നു കളയുവാൻ.
Don't let the devil rob you.
പിശാച് ഇത് കവർന്നു കളയാൻ ഇടയാകരുത്.
This is what God is showing the angels through the church.
ഇതാണ് സഭയിൽ കൂടി ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്നത്.
Here are people, he tells the angels, who are worse than you, and now they can look straight into my face.
ഇവിടെ പറയുന്നത് ആ വെറും വേഴ്സ്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നാൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമെന്ന് ദൈവമാരോട് പറയുന്നു.
നമ്മുടെ
അത്രയും ദുഷ്ടപ്രവർത്തികൾ ചെയ്തിരുന്നവരായിരുന്നില്ല ദൂതന്മാര്.
എന്നാൽ
ദൂതന്മാരെക്കാളും വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ
ഉയർത്തിയില്ലേ?
ദൂതന്മാർക്ക് ഇളച്ചു കൊടുക്കേണ്ട കടങ്ങളൊന്നും ഇല്ല. അവര് ശൂന്യത്തിൽ
തന്നെയാണ്.
എന്നാൽ നാം ആ മൈനസ് 10 ലക്ഷത്തിൽ ഞാൻ 10 ലക്ഷം രൂപ അധികം
സമ്പാദിച്ചു.
നാം ആ പാപം, നമ്മുടെ പാപം മോചിക്കപ്പെട്ടു, നാം നീതീകരിക്കപ്പെട്ടു.
God doesn't see me as I am. He sees me clothed with the righteousness of Christ.
എന്റെ പഴയ എന്റെ ഉള്ള അവസ്ഥയല്ല ദൈവം കാണുന്നത്. യേശുക്രിസ്തു നീതീകരിക്കപ്പെട്ട ആ ഒരു അനുഭവത്തിലുള്ള ദൈവം ഇന്ന് കാണുന്നത്.
Once you understand, how do you know whether you understood this or not?
നിങ്ങൾ ഇത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും?
I'll give you a very simple test.
ഞാൻ വളരെ ലളിതമായ ഒരു ടെസ്റ്റ് പറയാം.
Do you look down on another believer who you feel lived a more sinful life than you did?
നിങ്ങളെക്കാട്ടിലും താഴ്ന്ന അവസ്ഥയിൽ പാപത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയെ നിങ്ങൾ തരം താഴ്ത്തി,
but who is also born again,
അത് വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തി,
if you do,
നിങ്ങൾ അത് ചെയ്യുന്നുവെങ്കിൽ,
then you have not understood justification at all.
എന്നാൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും നീതീകരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല.
See, it's like this. Supposing one person's debt is 10 lakhs, another person's debt is 9 lakhs, another person's debt is 8 lakhs.
ഇതെങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ കടം 10 ലക്ഷം രൂപയും മറ്റൊരാളുടെ 9 ലക്ഷം, വേറൊരു വ്യക്തിയുടെ 8 ലക്ഷമാണെങ്കിൽ,
another person's is like debt is 5 lakhs,
ഒരു വ്യക്തിയുടെ 5 ലക്ഷമാണ് കടം,
and God forgives all of them and gives all of them 10 lakhs,
ദൈവം എല്ലാവരുടെയും കടങ്ങൾ ഇളച്ചു മായ്ച്ചു കളഞ്ഞിട്ട് ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ കൊടുക്കുന്നുവെങ്കിൽ,
after forgiving their debt,
ഈ കടങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞതിന് ശേഷം,
now what happens to all of them?
എന്താണ് എല്ലാവർക്കും സംഭവിക്കുന്നത്?
They're all equal.
എല്ലാവരും തുല്യരാണ് അവര്.
And there's no record of how great a sinner they were before they were justified.
നീതീകരിക്കപ്പെട്ടതിന് മുൻപായിട്ട് അവർ എത്ര മോശപ്പെട്ട ആളുകളായിരുന്നു ഒരു തെളിവുമില്ല.
The thief on the cross who had murdered so many people,
ക്രൂശിലെ കള്ളന് ഒരുപാട് പേരെ കൊല ചെയ്തിട്ടുണ്ട്,
was as holy before God as John the apostle who hadn't killed anybody.
ഒരാളെ പോലും കൊല്ലാതിരുന്ന അപ്പോസ്തലനായ യോഹന്നാന്റെ ആ വിശുദ്ധിയുടെ അളവില് ആ ക്രൂശിലെ കള്ളൻ നടന്നു വരാൻ അതേപോലെ തന്നെ
പ്ലസ് 10 ലാക്സ്
രണ്ടുപേരും 10 ലക്ഷം അധികം സമ്പാദിച്ചു.
ഈവൻ ദോ ബിഫോർ കൺവേർഷൻ വൺ വാസ് വേ ബിലോ ദി അദർ.
മാനസാന്തരത്തിന് മുൻപായിട്ട് യോഹന്നാനെക്കാളും എത്രയോ അധപ്പതിച്ച നിലവാരത്തിലായിരുന്നു കള്ളൻ.
ഐ ഫൈൻഡ് ദാറ്റ് മോസ്റ്റ് ബിലീവേഴ്സ് ഡോണ്ട് ഹാവ് ദിസ് അണ്ടർസ്റ്റാൻഡിംഗ്.
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഒട്ടുമിക്ക വിശ്വാസികൾക്കും ഈ ഒരു സത്യം അറിയത്തില്ല എന്നുള്ളതാണ്.
ദേ ഫീൽ ദേവ് ഗോട്ട് എ ലിറ്റിൽ മോർ എക്സ്ട്രാ മാർക്സ് ബിഫോർ ഗോഡ്.
അവർ കരുതുന്നു
ബിക്കോസ് they lived a fairly good life before they were converted.
അവര് കരുതുന്നത് മാനസാന്തരത്തിന് മുൻപായിട്ട് നല്ലൊരു ജീവിതം നയിച്ചതുകൊണ്ട് കർത്താവിന് മുമ്പിൽ അധികം മാർക്കുകൾ ലഭിച്ചു എന്നാണ് അവർ കരുതുന്നത്.
That's good that you lived a good life before you were converted.
നല്ലത് തന്നെയാണ്, മാനസാന്തരത്തിന് മുൻപാകെ നിങ്ങൾ നല്ല ജീവിതം നയിച്ചു നല്ലത് തന്നെയാണ്.
If you think that makes you more acceptable to God, then you haven't understood justice.
എന്നാൽ നിങ്ങൾ കരുതുന്നുവെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെക്കാളും മികച്ചവരാണെന്ന് കരുതുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് മനസ്സിലാക്കണം.
That's one of the first things we need to understand very clearly in our mind.
വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ട ഒരു സത്യം ഇതാണ്.
That in terms of our acceptance before God, we are absolutely equal to a prostitute, converted prostitute or a converted murderer.
ദൈവം മുൻപാകെ നമ്മുടെ നിലവാരവും ഒരു വേശ്യയുടെ ഒരു കവർച്ചക്കാരുടെ നിലവാരവും നാം ആ നീതികരണത്തിന്റെ അളവെടുത്തും നാം എല്ലാം തുല്യരാണ്.
I don't think many of us believe that.
ഞാൻ എനിക്ക് തോന്നുന്നില്ല നമ്മളിൽ പലരും ഈ ഒരു കാര്യം.
And that's the reason why we don't enjoy looking at God's face.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വന്ന ദൈവം ഭാഗം നിൽക്കുവാൻ ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള ആ ഒരു സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ.
Most of us were brought up in good homes where we didn't do any terrible crimes.
നാം നമ്മളിൽ പലരും നല്ല ഭവനാന്തരീക്ഷത്തിൽ കുറ്റകൃത്യങ്ങൾ വലുതായിട്ട് ചെയ്യാത്ത കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്.
In the back of our mind we feel that therefore we are a little better than those godless sinners.
അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വരുന്നത് ദൈവമല്ലാതെ ജീവിച്ചിരുന്ന പാപികളെക്കാളും മികച്ചവരാണെന്നൊരു ധാരണ നമ്മൾ.
See, we think God just forgiven us a cough and a cold.
നാം കരുതുന്നത് ഒരു ചുമയും പനിയും മായ്ച്ചു തന്നത്
പോലെയാണ്.
ദൈവം നമ്മെ അങ്ങനെ സൗഖ്യമാക്കിയെന്ന ഒരു വിശ്വാസമാണ്.
We don't feel God healed us from something as serious as AIDS.
ഭേദപ്പെടുത്തിയതുപോലെ ആ ഒരു ഗൗരവത്തോട് നാം ഒരിക്കൽ പോലും ദൈവം നമ്മുടെ കടങ്ങൾ മായ്ച്ചു എന്ന ചിന്ത നമുക്കില്ല.
I remember when I realized how serious sin was.
ഞാന് മനസ്സിലാക്കി ആ പാപത്തിന്റെ ഗൗരവത്തെ കുറിച്ച്.
And how much God has forgiven me.
ദൈവം എത്രത്തോളം എന്റെ പാപങ്ങൾ മോചിച്ചു തന്നു.
I felt exactly like Paul. I was the greatest sinner on earth.
പൗലോസിനെ പോലെ എനിക്കും തോന്നി അന്ന് ഞാൻ പാപികളിൽ ഏറ്റവും പ്രധാന.
There was nobody worse than me.
എന്നെ എന്റെ അത്രയും മോശപ്പെട്ട തഴും താഴ്ത്തപ്പെട്ട ഒരു വ്യക്തി ഇല്ലായിരുന്നു.
And the result was.
അതിന്റെ ഉത്തരം എന്ന് എന്തായിരുന്നു എന്നോ.
I dedicated my whole life to live only for God.
അതുകൊണ്ട് എന്റെ ജീവിതം മുഴുവൻ കർത്താവിനോട് ജീവിക്കുവാൻ ഞാൻ സമർപ്പിക്കപ്പെട്ടു. കാരണം
I wasn't healed of a cough and a cold.
ഒരു പനിയോ ഒരു ചുമയോ ആ
സുഖത്തിനായിരുന്നു. I was healed of the most incurable disease in the whole world.
എന്റെ അനുഭവം എന്ന് പറയുന്ന ലോകത്തിൽ ഭേദമാക്കുവാൻ കഴിയാത്ത ഏറ്റവും വലിയ മാരക രോഗത്തിൽ നിന്നും എന്നെ സൗഖ്യമാക്കിയത്.
When I look around and a lot of believers say, yeah, I'm a wretched sinner. I was a wretched sinner.
ഞാൻ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ഏറ്റവും
പാപിയായിരുന്നു.
ബ്രദർ സാക്കി ഞാൻ ഏറ്റവും ഒരു ഭീകരനായ ഒരു പാപിയായിരുന്നു.
ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് യു ബിലീവ്
ദാറ്റ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ അത് വാസ്തവത്തിൽ.
Because if you did believe that you'd be a radical wholehearted Christian.
നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിക്കും വിപ്ലവകാരിയായ ഒരു ക്രിസ്തു ഭക്തനായി.
And when I see your wishy-washy Christian life I say I don't believe that you believe that at all.
എന്നാൽ നിങ്ങൾ ഒരു പൊത്തുപൊരുത്തക്കാരനായതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ ആ ഒരു അനുഭവം വിശ്വസിക്കുന്നില്ല.
You believe that Jesus healed you of a cough and a cold, that's why you're so wishy-washy in your Christian life.
നിങ്ങളുടെ ജീവിതത്തിലെ പൊത്തുപൊരുത്തത്തിന് അനുഭവം വരുവാൻ കാരണം നിങ്ങളുടെ ചുമയോ നിങ്ങളുടെ പനിയോ സുഖപ്പെടുത്തിയ ആ ഒരു അനുഭവം മാത്രമേ നിങ്ങൾക്ക്.
We need to see what a tremendous debt we were forgiven.
നിങ്ങളുടെ കടത്തിന്റെ ബഹുത്വം നിങ്ങൾ ഇന്ന് രാത്രിയിൽ
മനസ്സിലാക്കണം. Very important.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
What a wonderful position he has brought us to in being justified by faith.
എത്രയോ അത്ഭുതകരമായ സ്ഥാനത്തിലേക്കാണ് യേശുക്രിസ്തുവിന്റെ നീതികൊണ്ട് നമ്മെ നടത്തിക്കൊണ്ട് വന്നത്.
I just come to realize it more and more as time goes on in my life.
സമയങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു പോകും തോറും ഇത് അധികമായിട്ട് എനിക്ക് ഇത് മനസ്സിലായി വരുന്നു.
And the other thing which the Lord wants to show the angels.
മറ്റൊരു കാര്യം ദൈവം ദൂതന്മാരെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
It says in Ephesians 3.
എഫേസ്യ ലേഖനം 3 അധ്യായത്തിൽ.
Ephesians 2.
2 അധ്യായത്തിൽ.
How he takes two people, verse 15 of Ephesians 2, who are so different from each other and brings them together as one body and one new man. In peace before God.
15-16 ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ.
Two people who are completely different.
രണ്ട് വ്യത്യസ്തരായ ആളുകൾ.
Now if you were to think of the most extremely different people on the earth.
നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ചിന്തിക്കുവാൻ കഴിയുമോ രണ്ട് വളരെ എക്സ്ട്രീം വ്യത്യസ്ത തലങ്ങളിൽ രണ്ട് ആളുകൾ.
Highly civilized person and a barbarian.
വളരെ പരിഷ്കൃതനായും അപരിഷ്കൃതമായ ഒരാള്.
Or in the villages among the Hindus, the Brahmin and the really lowest caste person.
ഗ്രാമങ്ങളിലാണെങ്കിലും ആ സവർണരും അവർണരും പോലെ.
These are extremes.
ഇതാണ് എന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത്.
You know how difficult it is for these people with such extremes to fellowship with each
other. വളരെ വ്യത്യസ്ത തലങ്ങളിൽ ആളുകൾക്ക് കൂട്ടായ്മ ഉണ്ടാവുക നിങ്ങൾക്കറിയാമല്ലോ എന്ത് പ്രയാസമുള്ള ഒരു കാര്യമാണ്.
You know, we are creatures who like to fellowship with people who are like us.
നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മെപ്പോലുള്ളവരുടെ ഒരു കൂട്ടായ്മ ആചരിക്കാൻ നാം അധികം ആഗ്രഹിക്കുന്നത്.
I found that. I found that Malayalis like to fellowship with Malayalis and Tamilians like to fellowship with Tamilians.
ഞാൻ കണ്ടിട്ടുണ്ട് മലയാളികളെ കൂട്ടായ്മ ആചരിക്കുവാനും തമിഴര് തമിഴരോട് കൂട്ടായ്മ ആചരിക്കുവാനാണ് അധികം ആഗ്രഹിക്കുന്നത്.
I found that in our conferences in Bangalore.
ഞാൻ the conferences ഞാൻ ഇത് കണ്ടിട്ടുണ്ട്.
Many conferences.
പല കോൺഫറൻസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
People tend to mingle with people of their same type.
അവരുടെ ഏത് സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആളുകളാണോ അവരുമായിട്ട് മാത്രം കൂട്ടായ്മ
ആചരിക്കണം.
നിങ്ങൾ വിദ്യാസമ്പന്നനാണെങ്കിൽ വിദ്യാസമ്പന്നൻ ഒരാളോട് നിങ്ങൾ
കൂട്ടായ്മ.
നിങ്ങൾ വിദ്യാഹീനരാണെങ്കിൽ വിദ്യാഹീനരോട് കൂടെ കൂട്ടായ്മ ആചരിക്കുന്ന
സെയിം ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഓർ കമ്മ്യൂണിറ്റി.
ഒരേ ഭാഷ സംസാരിക്കുന്നവരോടും ഒരേ സമുദായത്തിൽ കടന്നു വന്നവരോടും നിങ്ങൾ അത് എളുപ്പമാണ്.
But God brings two completely different types of people and makes them into one. This is what he's trying to show the angels.
ദൂതന്മാരെ കാണിക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട്.
That's the other thing which we need to recognize.
അതാണ് നാം തിരിച്ചറിയേണ്ടതായ മറ്റൊരു കാര്യം.
That one of the wonderful miracles God is showing the angels.
അത്ഭുതകരമായ ഒരു വലിയ സത്യമാണ് ദൂതന്മാരെ കാണിക്കുന്നത്.
People are completely different and become one.
അവര് വ്യത്യസ്തമായ ആളുകളെ അവരൊരുമിച്ച് ഒരേപോലെ കടന്നു വരുന്നു.
I have determined to let the angels see that in my life.
എന്റെ ജീവിതത്തിൽ ഇത് നടക്കുന്ന ആ ഒരു ഉറപ്പ് ആ ദൂതന്മാർ ഇത് കാണണം എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു.
I have sought with all my heart to fellowship closely with people who are completely different from me.
എന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായ ആളുകളോട് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ആ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആ കർത്താവിനെ അന്വേഷിച്ചിരുന്നു.
I believe I can say that there is absolutely no difference to me whether a person is a Malayali or a Tamilian or an Anglo-Indian. I can fellowship with them equally.
എനിക്ക് പറയുവാൻ കഴിയും ഒരു മലയാളിയോട് ഒരു തമിഴനോട് ഒരു ആംഗ്ലോ ഇന്ത്യക്കാരനോട് ഒരേപോലെ എനിക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുന്നുണ്ട്.
I can fellowship with a brother who is a PhD and a villager who is illiterate equally.
വിദ്യാസമ്പന്നനായ ഒരു PhDക്കാരനോടും ഗ്രാമത്തിലുള്ള ഒരു വിദ്യാഹീനനോടും ഒരേപോലെ എനിക്ക് കൂട്ടായ്മയെ ആചരിക്കാൻ കഴിയും.
I don't have a preference. I don't say this is better for me than
that. എനിക്ക് ഒരു മുൻഗണന ഈ ഒരു കാര്യത്തിലില്ല.
I'm not interested in fellowshipping with just Malayalis and people my intellectual level.
എനിക്ക് മലയാളികളോട് മാത്രം കൂട്ടായ്മ ആചരിക്കുവാനോ എന്റെ ബുദ്ധിയുള്ള ആളുകളോട് മാത്രം കൂട്ടായ്മ ആചരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല.
Because I've seen what Jesus did on the cross.
ഞാൻ കണ്ടു ക്രൂശിലെ കർത്താവ് എന്താണ് ചെയ്തത്.
Many people haven't seen it.
പല ആളുകളും അത് കണ്ടിട്ടില്ല.
He made the two most extreme people, the Jews and the Gentiles, into one.
വളരെ വ്യത്യസ്തമായിരുന്ന യഹൂദന്മാരെയും യവനന്മാരെയും അവർ യഹൂദന്മാരെയും ജാതികളെയും ഒരുമിച്ചാക്കി.
It's not just language or intellectual level.
ഭാഷയോ ബുദ്ധിയുടെ വൈഭവമോ ഒന്നും തന്നെയല്ല.
Even where we have the same language,
ഒരേ ഭാഷ ഉണ്ടെങ്കിൽ പോലും,
you know, people can be so different from us in our outlook and temperament.
നമ്മുടെ ആ പുറമെയുള്ള കാര്യത്തിൽ നമ്മുടെ ആ ഒരു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ആളുകളെ കണ്ടേക്കാം.
And yet God brings them together to make them into one body.
ഒരു ശരീരമാകുവാനായിട്ട് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്നും ആളുകളെ കൂട്ടിച്ചേർക്കുന്നു.
Everywhere I find it so difficult for people who to become one with somebody whose outlook is completely different.
ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട് രണ്ട് വ്യത്യസ്ത തലമുള്ള ആളുകളെ കൂട്ടായ്മ ആചരിക്കാൻ പാടുപെടുന്നു.
Yet that is what God is trying to do.
അതാണ് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്.
കംപ്ലീറ്റ് ഓപ്പോസിറ്റ്സ്,
വളരെ ആ എതിർ ദിശയിലുള്ള
കാര്യങ്ങൾ.
ദൈവം നോക്കുവാ ഈ കാര്യങ്ങൾ രണ്ടുപേരും വളരെ എതിർ ദിശയിൽ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു.
Here my thumb is on the left side and here my thumb is on the right side.
എന്റെ തള്ളവിരൽ ഇവിടെ ഇടതുവശത്താണ് എന്നാൽ ഈ കരത്താകട്ടെ തള്ളവിരൽ വലതുവശത്താണ്.
Amazing wisdom of God that this is how these two hands should work together.
ദൈവത്തിന്റെ സർവജ്ഞാനത്തില് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പണി ചെയ്യേണ്ടത്.
നോട്ട് ജസ്റ്റ് ദിസ് ഷുഡ് ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദിസ്, ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഓപ്പോസിറ്റ്.
ഇത് ചെറുതല്ല, ഏതാണ്ട് എതിർ ദിശയിൽ തന്നെ നിൽക്കുന്നത് പോലെ.
ദാറ്റ്സ് ഹൗ ഗോഡ് ബ്രിങ്സ് ടു പീപ്പിൾ ടുഗദർ ആൻഡ് മേക്സ് ദം ഇൻ വൺ ബോഡി.
അങ്ങനെയാണ് ഒരു ശരീരത്തിൽ രണ്ടു പക്ഷത്തുള്ളവരെ ദൈവം കൂട്ടിച്ചേർക്കുന്നത്.
ദാറ്റ്സ് ഹൗ ഹി യുണൈറ്റ്സ് പീപ്പിൾ ഇൻ മാരേജ്. പീപ്പിൾ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഈച്ച് അദർ.
അങ്ങനെയാണ് കല്യാണത്തിൽ രണ്ട് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ കടന്നു വന്നൊരു ദൈവം കല്യാണത്തിൽ കൂടി ഒരുമിപ്പിക്കുന്നത്.
To me, that's an ideal marriage where two people are completely different and they can accept one another.
രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള വിവാഹത്തിന് വിവാഹ ഉടമ്പടി ചെയ്യുമ്പോൾ അവരെ ഒരുമിക്കുന്നു, ഒരുമിച്ച് പോകുന്നു.
When they are different in their outlook,
അവരുടെ
and their personality,
അവരുടെ വ്യക്തിത്വത്തിലെ പുറമെയുള്ള കാര്യങ്ങളിൽ അവർ വ്യത്യസ്തരാണ്.
And they can really work together appreciating that God has made us different from each other.
അവർക്ക് ദൈവത്തെ ഈ ഒരു കാര്യത്തിൽ അംഗീകരിക്കുവാൻ കഴിയും. ഞങ്ങളെ ദൈവം വ്യത്യസ്തരാക്കി, എന്നാൽ ഞങ്ങൾ പരസ്പരം അംഗീകരിക്കും.
So I want to say to you that if you find yourself gravitating towards seeking fellowship with those who are exactly like you, you are no better than the heathen.
എന്നാലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നിങ്ങളെ പോലെ നിങ്ങളുടെ അഭിരുചിയുള്ള ആളുകളുമായിട്ട് നിങ്ങളെ കൂട്ടായ്മ ആചരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ജാതികളെക്കാളും നിങ്ങളൊട്ടും
വിശേഷതയുള്ളവരാണ്.
എന്നാലും നിങ്ങളെ കർത്താവായ യേശു ക്രൂശിൽ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ
കണ്ടിട്ടില്ല.
അങ്ങനെയുള്ള ആളുകൾ ആത്മീയമായിട്ട് വളരെ ദാരിദ്ര്യമായ അവസ്ഥയിലാണ്.
God has made me spiritually speaking a tremendously rich man because I have deliberately gone and sought fellowship with people who are exactly the opposite of me.
സഹോദരന്റെ ഏതൊരു ദിശയിലുള്ള അങ്ങനെയുള്ള ആളുകളോട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ആത്മീയമായിട്ട് സഹോദരന് ഒരുപാട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന്.
I never knew Tamil. I learned Tamil just to speak to Tamil speaking brothers in our church.
എനിക്ക് തമിഴ് അറിയത്തില്ലായിരുന്നു, എന്നാൽ തമിഴ് സഹോദരന്മാരോട് സംസാരിക്കുന്നതിനായിട്ട് തമിഴ് ഭാഷ ഞാൻ പഠിച്ചു.
Because I know my natural tendency as a Malayali is just to mingle with Malayalis.
എന്റെ സ്വാഭാവികമായിട്ട് ഞാനൊരു മലയാളി ആയതുകൊണ്ട് മലയാളികളോട് മാത്രം കൂട്ടാമേ ആചരിക്കുന്ന ഒരു ആഗ്രഹമായി എനിക്കുണ്ടായിരുന്നു.
I decided I'll never understand the riches of the body of Christ if I live like this.
ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ ദൈവസഭയുടെ ശരീരത്തിന്റെ സമ്പത്ത് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിയില്ലെന്നൊരു ഉറപ്പ് എനിക്ക് മനസ്സിലായി.
This is one of the big handicaps of a thoroughly Malayali church or a thoroughly Tamilian church.
ഇതാണ് മലയാളികൾ മാത്രം കൂടി വരുന്ന സഭയുടെ ഒരു ദൗർബല്യം, അല്ലെങ്കിൽ തമിഴിന് മാത്രം കൂടി വരുന്ന സഭയുടെ ദൗർബല്യം എന്ന് പറയുന്നത്.
I've seen that in our churches in Tamil Nadu and Kerala.
കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മുടെ സഭയിലും ഇത് കണ്ടിട്ടുണ്ട്.
And I've seen the tremendous difference there is in Bangalore.
എന്നാൽ ബാംഗ്ലൂരിൽ വളരെ വ്യത്യസ്തമായ കാര്യമാണ്.
Where we are all from completely different communities.
അവിടെയുള്ള ഞങ്ങൾ പലരും പല സമുദായത്തിൽ നിന്ന് കടന്നു വന്നവരാണ്.
PhDs in our church and some who cannot read or write.
ഞങ്ങളുടെ സഭയിൽ PhD കാര്യമുണ്ട്, അതോടൊപ്പം തന്നെ എഴുതുവാനും വായിക്കാനും അറിയാത്ത സഹോദരങ്ങളുമുണ്ട്.
That's the church.
അതാണ് സഭ എന്ന് പറയുന്നത്.
We treat everybody equally.
സഭയിൽ ഇങ്ങനെയുള്ള എല്ലാവരും ഒരുപോലെ തുല്യരാണ്.
Fellowship with everybody equally.
എല്ലാവരും ഒരുപോലെ തുല്യമായിട്ട് സന്തോഷമായി കൂട്ടാമ ഞങ്ങൾ ആചരിക്കുന്നു.
If you're not like that, I believe that you are a very poor person spiritually.
നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആത്മീയമായിട്ട് ദരിദ്രരാണ്.
And at the same time I can go in fellowship in a Pentecostal church where they're all clapping and jumping and dancing and doing everything. I am excited when I'm there.
അതുപോലെ തന്നെ ഞാൻ വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ആളുകളുടെ പെന്തിക്കോസ്തുകാർ കൂട്ടായ്മയിൽ കടന്നു പോകും.
If they love the Lord,
അവര് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ,
and I can equally fellowship with the brethren assembly where they all sit as if they're in a funeral, then also I'm quite happy.
ശാന്തമായിട്ട് മൗനമായിട്ടിരിക്കുന്ന ബ്രദറൻ കൂട്ടായ്മയിൽ കടന്നുപോയി കൂട്ടായ്മ ആചരിക്കുവാൻ എനിക്ക് കഴിയും.
It doesn't make a difference to me.
എനിക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല.
If they love the Lord, they are like that. Okay, so what?
ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ അങ്ങനെ ആയിക്കോട്ടെ.
Some believers can only fellowship. If they're like me, I'll fellowship there.
എന്നാൽ ചില വിശ്വാസികൾക്ക് അവർ എപ്രകാരം ആയിരിക്കുന്നു അങ്ങനെയുള്ളവരോട് കൂടെ മാത്രമേ അവർക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയൂ.
You must do it like the way I do it. Then I'll accept you.
ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കാം.
Okay, that's fine, but all I want to say is you'll be a very, very poor brother and sister spiritually.
നിങ്ങൾ അങ്ങനെ തുടരുകയാണെങ്കിൽ ആത്മീയമായിട്ട് നിങ്ങൾ വളരെ ദരിദ്രമായ സഹോദരനോ സഹോദരിയായിട്ട് മാറും.
The wonderful thing in the body of Christ is God has put us with people who are completely different.
സഭയിലെ അത്ഭുത സത്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പല വ്യത്യസ്ത തലങ്ങളിലുള്ള ജീവിതങ്ങളുടെ ഒരു മധ്യത്തിലാണ്.
We must learn to value one another.
അത് മാത്രമല്ല, മറ്റോരോരുത്തരെയും നാം അംഗീകരിക്കുവാനായിട്ട് പഠിച്ചിരിക്കണം.
It's very easy to value a very gifted brother.
വളരെ കൃപയുള്ള ഒരു സഹോദരനെ മതിപ്പ അല്ലെങ്കിൽ വിലമതിക്കുവാൻ നമുക്ക്
എളുപ്പമാണ്. 1 Corinthians chapter 12.
1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നതൊക്കെ നോക്കാം.
It says here about different parts of the body need one another.
ശരീരത്തിന്റെ പല ഭാഗങ്ങളെ കുറിച്ച് പറയുന്നു, എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണെന്നും പറയുന്നു.
Verse 15.
15-ാം വാക്യത്തിൽ,
if the foot says I'm not a hand, so I'm not a part of the body.
ഞാൻ കൈ അല്ലായിക്കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ,
you know, the foot feels, oh, I'm way down at the bottom, people don't care much for me.
കാൽ പറയുന്നു എന്നിരിക്കട്ടെ, ഞാൻ ശരീരത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിലാണ് എന്നെ ആരും കരുതുന്നത്.
I have a hand or something, people could see me.
ഞാൻ കാൽ പറയുകയാണ്, ഞാനൊരു കരമായിരുന്നു, എല്ലാവർക്കും എന്നെ കാണുമായിരുന്നു.
It has a sense of inferiority.
അത് ഒരു ഒരു ഇൻഫീരിയോറിറ്റിയുടെ ഒരു സെൻസ് ആണത്.
Nobody should have that in the body.
അങ്ങനെ ആ ഒരു ശരീരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത്.
Or if the ear says, oh, I'm not an eye, how can I be a part of the body?
ചെവി പറയുന്നു എന്നിരിക്കട്ടെ, ഞാൻ സണ്ണല്ല, എങ്ങനെ എനിക്ക് ശരീരത്തിന്റെ ഭാഗമായി തീരുവാൻ കഴിയും?
ടു ഓപ്പോസിറ്റ് ഡേഞ്ചേഴ്സ്,
രണ്ട് വ്യത്യസ്തമായ കാര്യമാണ്.
വൺ ഇസ് ടു ഫീൽ സുപ്പീരിയർ ടു അതേഴ്സ് ബിക്കോസ് ഓഫ് യുവർ ഗിഫ്റ്റ്സ്,
നിങ്ങളുടെ കൃപ, നിങ്ങളുടെ വരങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ആളായിട്ട്.
ടു ഫീൽ ഇൻഫീരിയർ ടു അതേഴ്സ് ബിക്കോസ് യു ഐ ഡോണ്ട് ഹാവ് എ ഗിഫ്റ്റ് ലൈക് ദാറ്റ് അദർ പേഴ്സൺ,
മറ്റുള്ളവർ അത്രയും വരങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഇൻഫീരിയർ എനിക്കുണ്ട്, അങ്ങനെയും പാടില്ല.
ബട്ട് ഹിയർ ഇറ്റ് സേസ്,
ഇവിടെ പറയുന്നത്,
സീ ഹൗ ഗോഡ് ഹാസ് പുട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി,
എങ്ങനെയാണ് ശരീരത്തിൽ അവയവങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്.
See verse 22 and 23.
22, 23 വാക്യത്തിൽ ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴുക് കുറഞ്ഞവയ്ക്ക് അധികം അഴുക് വരുത്തുന്നു. നമ്മിൽ അഴിവുള്ള അവയവങ്ങൾ അത് ആവശ്യമില്ല. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായിട്ട് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു.
See, God has given more honor, verse 24, to a member that lacks gifts.
24 വാക്യത്തിൽ പറയുന്നത്, അധികം മാനം ദൈവം കൊടുത്തിരിക്കുന്നത് അഴുക് കുറഞ്ഞവയ്ക്കാണ്.
The one who doesn't have, you know, a special gift.
പ്രത്യേകമായ കൃപാവരങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക്.
We give more honor to the one who's got more gifts.
നാം ചെയ്യുന്നത് അധികം കൃപാവരങ്ങൾ ഉള്ളവർക്ക് നാം അധികം മാനം കൊടുക്കുന്നു.
God does it the other way.
ദൈവം ചെയ്യുന്നത് അതിന് നേരെ വിപരീതമായിട്ടാണ്.
You know, you read that when Jacob loved Rachel.
നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, യാക്കോബ് റാഹേലിനെ ഇഷ്ടപ്പെട്ടുവെന്ന്.
And he didn't care for Leah.
ലേഹയെ കരുതിയില്ല.
God gave Leah 4 children and Rachel 0.
ദൈവം ലേഹയ്ക്ക് 4 കുട്ടികളെ കൊടുക്കുന്നു, റാഹേലിന് കുട്ടികളെ
കൊടുക്കുന്നു. It says because God saw that she was despised.
ദൈവം കണ്ടിരുന്നു ലേഹ നിന്ദിക്കപ്പെട്ടിരുന്നു.
God always looks to see who is the one who is despised. I want to do something for that person.
ദൈവം നോക്കുന്നുണ്ട് ആരാണ് ഇവിടെ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
Who is the one who is despising somebody?
ആരാണ് മറ്റുള്ളവരെ നിന്ദിക്കുന്നത്?
I'll make sure I don't do anything for that person.
ഞാൻ അങ്ങനെയുള്ളവർക്കൊന്നും ചെയ്യുകയില്ല.
Be very careful, don't despise anybody.
അതുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കരുത്, വളരെ
കരുതുക. God is on their side.
ദൈവം നിന്ദിക്കപ്പെട്ടവരുടെ വശത്താണ്.
The Pharisees despised that woman caught in adultery and Jesus took the side of that woman.
വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ പരീശന്മാരെ നിന്ദിച്ചപ്പോൾ ദൈവം അവളുടെ പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്തത്.
The wonderful thing about this human body, it all functions so perfectly in cooperation with each other.
നമ്മുടെ ശരീരത്തിൽ ഒരു അത്ഭുത സത്യം എന്ന് പറയുന്ന അവയവങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.
And I believe that's how, you know, everyone who is a member of the body of Christ here should seek to exercise their function for this church to grow.
ഞാനും വിശ്വസിക്കുന്നത് ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്ന പോലെ ദൈവത്തെ അന്വേഷിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുന്ന.
Each of you, dear brothers and sisters, must say, Lord,
നിങ്ങൾക്ക് വളരെ വലിയൊരു കൃപ ഇല്ലെങ്കിലും കുഴപ്പമില്ല.
You know, I believe that we should, over a period of months, all of us should testify in the meeting.
കുറെ കഴിയുമ്പോൾ സഭയിൽ എല്ലാവരും തന്നെ ആ സാക്ഷ്യം പറയുന്ന അനുഭവത്തിലേക്ക്.
Not possible in every meeting.
എല്ലാ മീറ്റിംഗുകൾക്കും ഒരു പക്ഷേ സാധ്യമായിരിക്കുകയില്ല.
I mean, over a period of 6 months, if you've never opened your mouth, you need to ask yourself why.
6 months, നിങ്ങൾ ഒരിക്കൽ പോലും സഭയിൽ ദൈവത്തെ സാക്ഷീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദ്യം ചോദിക്കണം, എന്തുകൊണ്ടാണ്.
One of the things I suggested at the last conference.
ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ കോൺഫറൻസിൽ ഞാൻ അവരോട് പറഞ്ഞത്.
I found in a lot of our churches, what was happening was this.
ഞാൻ ഈ ഒരു കാര്യമായിരുന്നു നമ്മുടെ മിക്ക സഭകളിൽ ഞാൻ കണ്ടത്.
One or two people do all the speaking.
ഒന്നോ രണ്ടോ പേരാണ് കൂടുതലും അവിടെ പ്രസംഗങ്ങൾ ചെയ്യുന്നത്.
Bore everybody to death.
അവരെ ആ മരണത്തിലേക്ക് ഈ രണ്ട് പ്രാസംഗികർ ഇങ്ങനെ പ്രസംഗിപ്പിക്കും.
And lot of people just sit there.
ഒരുപാട് പേര് അവരെ ശാന്തരായിട്ടിരിക്കും.
I suggested that this year we do it a little differently in all of our churches.
ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഈ വർഷം നമ്മുടെ സഭയിൽ ഇതിനല്പം വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന്.
ഈവൻ ഇൻ ബാംഗ്ലൂർ,
ബാംഗ്ലൂരിൽ പോലും.
I said, when we pray, let's do it like this.
നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം.
Let's have one brother pray and then one sister, and one brother and one sister.
പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ പിന്നീട് ഒരു സഹോദരി, പിന്നീട് ഒരു സഹോദരനും പിന്നീട് ഒരു സഹോദരി.
I don't know how it's here, but in Bangalore, sisters can't get onto this express train that's moving so fast when all the brothers are praying.
ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ബാംഗ്ലൂരിലാവുമ്പോൾ
it's like an express train moving, all the brothers praying one after the other.
ബാംഗ്ലൂരിലെ സഭയിലെ സഹോദരന്മാർ എക്സ്പ്രസ് ട്രെയിൻ പോലെ പെട്ടെന്ന് പെട്ടെന്ന്
പ്രാർത്ഥിച്ചെങ്കിൽ
സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അവസരം സഹോദരന്മാർ കൊടുക്കാറില്ല പ്രാർത്ഥനയുടെ വേഗത കാരണം.
So we were going to pull the chain and let the sisters get in also.
അതുകൊണ്ട് ആ ട്രെയിനിലെ ചെയിൻ വലിക്കുന്നത് പോലെ നിർത്തിയിട്ട് സഹോദരന്മാർക്ക് അവസരം കൊടുക്കാൻ തുടങ്ങി.
I mean, in the Holy Spirit has been poured out on men and women.
പരിശുദ്ധാത്മാവ് പകർന്നപ്പെട്ടിരിക്കുന്ന സഹോദരിമാരുടെ മേലും സഹോദരന്മാരുടെ മേലുമാണ്.
Equally.
ഒരുപോലെയാണ്.
That you read Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ നാം അത്
വായിക്കുന്നു. Very clearly there.
വളരെ വ്യക്തമായിട്ട് അവിടെ
God poured out his spirit on brothers and sisters.
ദൈവം പരിശുദ്ധാത്മാവിനെ സഹോദരന്മാരുടെ മേൽ മാത്രമല്ല
സഹോദരന്മാരെ
നമ്മുടെ കുട്ടികളെയും പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ.
I've seen that in the Doha church better than anywhere else.
ഞാൻ അത് ഏറ്റവും നന്നായിട്ട് കണ്ടത് ദോഹയിലെ സഭയിൽ മാത്രം.
They really encourage their children to pray and testify in almost every meeting.
എല്ലാ മീറ്റിംഗുകളിലും ദോഹയിലെ സഭയിലെ കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറയാനും പ്രാർത്ഥിക്കുക.
That's great. I believe all of you should follow that example.
ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ആ സഭയെ മാതൃകയാക്കിക്കൊള്ളുക.
Because we want to glorify God.
ദൈവത്തെ മഹത്വപ്പെടുത്തുക.
From a young age.
വളരെ ചെറു പ്രായത്തിൽ തന്നെ.
Even if you speak one sentence.
ഒരു വാക്യമേ മാത്രമേ.
Thank the Lord for what he's done for you.
ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച്.
I believe all of us children should learn to pray.
ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ കുട്ടികളും ദൈവത്തോട്
പ്രാർത്ഥിക്കണം. You can't pray in every meeting because there's no time.
എല്ലാ മീറ്റിംഗുകൾക്കും സമയത്തിന്റെ ദൗർലഭ്യം കാരണം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല.
And we should not have a church where every meeting is the same 3 or 4 people who pray.
എല്ലാ മീറ്റിംഗുകൾക്കും പ്രാർത്ഥിക്കുന്ന മൂന്നോ നാലോ പേര് തുടർച്ചയായിട്ട്
പ്രാർത്ഥിക്കുന്നു. That happens in a lot of our churches. That happens in a lot of our churches.
മിക്ക സഭകളിലും അങ്ങനെ സംഭവിക്കുന്നു.
It's like this. Supposing every day, every Sunday we bring a cake here.
അതിങ്ങനെയാണ് എല്ലാ ഞായറാഴ്ചയും നമ്മൾ കേക്ക് കൊണ്ടിരുന്നുവെങ്കിൽ.
The same 3 or 4 people grab it and eat it all up and the others are just looking.
ആ സ്ഥിരമായിട്ട് കഴിക്കുന്ന മൂന്നോ നാലോ പേര് മാത്രം തട്ടിപ്പറിച്ചിട്ട് അത് കഴിക്കുന്നു മറ്റുള്ളവരെല്ലാം നോക്കിയിരിക്കുന്നു.
If they do it once and let the other people do it next time, okay. But they don't. They grab it every time.
അത് ഒരു പ്രാവശ്യം ചെയ്യുന്നെങ്കിൽ ഓക്കെ. അവർ എല്ലാ ആഴ്ചയിലും കേക്ക് അവർ മാത്രം തട്ടിപ്പറിക്കുകയാണ് ചെയ്യുന്നത്.
I have seen that happen right through the year. Every Sunday the same 3-4 people will come and grab the whole thing and that's it.
എല്ലാ ഞായറാഴ്ചയും ഈ മൂന്നോ നാലോ പേര് മാത്രം കടന്നുകൊണ്ട് കേക്ക് തട്ടിപ്പറിച്ച് കഴിക്കുന്നു മറ്റാർക്കും കൊടുക്കുന്നു.
What about all the others?
എന്താ മറ്റുള്ളവർ എന്ത് ചെയ്യണം?
You know, I heard a story once.
ഞാൻ കേട്ടൊരു കഥയുണ്ട്.
Of one church where the elder brother took such a long time that never got a chance for the other people to pray or testify or anything.
അവിടെ ഉള്ള ഒരു സഭയിൽ ഒരു സഹോദരന് ഒരുപാട് സമയം എടുത്തു
പ്രസംഗിക്കുവാനായിട്ട്
പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് ഒന്നിനു അവസരം
കിട്ടുന്നു. യങ് ബ്രദർ ഡിസൈഡഡ് ടു ടീച്ച് ഹിം എ ലെസൺ.
ഒരു ചെറുപ്പക്കാരനെ സഹോദരന് പാഠം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി.
വെൻ ദേ പാസ് ദ ബ്രെഡ് അറൌണ്ട്
അവര്
ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്
അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ സമയത്ത് അപ്പം കൊടുക്കുന്ന ആ പ്ലേറ്റ് എങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ
ദിസ് യങ് ബ്രദർ ടുക്ക് എ ഹ്യൂജ് ചങ്ക് ഓഫ് ബ്രെഡ് ആൻഡ് ഏറ്റ് ഇറ്റ്
ആ അപ്പത്തിന്റെ നല്ലൊരു വലിയ ഭാഗം എടുത്തിട്ട്
സോ ലിറ്റിൽ ലെഫ്റ്റ് ഫോർ ഓൾ ദി റെസ്റ്റ് ഓഫ് ദി പീപ്പിൾ
മറ്റുള്ള ആളുകൾക്ക് കഴിക്കുവാനായിട്ട് തികയാതുകൊണ്ട് വളരെ ചെറിയൊരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
So everybody had to take a small crumb for it.
അതുകൊണ്ട് വലിയ ആ അപ്പത്തിന് നുറുക്കുകൾ ചെറിയ നുറുക്കുകൾ
ആയിരിക്കും. The elder brother said, come here, I want to talk to you after the church, after the meeting.
ആ മുതിർന്ന സഹോദരൻ പറഞ്ഞു, ഇവിടെ വരിക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്.
So after the meeting he said, don't you have any sense?
നിനക്ക് ഒരു ബോധമില്ലയോ എന്ന് ചോദിച്ചു.
Do you know how many people there are here?
ഈ സഭയിൽ എത്ര പേരുണ്ട്?
Who have to share the bread?
ഈ അപ്പം പങ്കിടുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്ന്.
And the young brother said,
ആ ചെറുപ്പക്കാരനെ സഹോദരൻ പറഞ്ഞു,
എക്സാക്ട്,
ശരിയാണ്.
Don't you know how much time there is and how many people there are here who have to take part in the meeting?
ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സമയം അറിയത്തില്ലേ മറ്റുള്ളവർക്കും ആ ശുശ്രൂഷിക്കാൻ?
You take all the time yourself.
നിങ്ങൾ ഈ സമയം മുഴുവൻ നിങ്ങൾ തന്നെ എടുക്കുന്നു.
That's not the body of Christ.
അത് യേശുക്രിസ്തുവിന്റെ സഭയാവുന്ന ശരീരമാണ്.
See how it says in 1 Corinthians 14, see a New Testament church meeting.
എന്താണ് 1 കൊരിന്ത്യർ 14 അധ്യായത്തിലെ പുതിയ നിയമ സഭയിൽ ആവശ്യമായ കാര്യങ്ങൾ പറയുന്നത്?
1 Corinthians 14 verse 26.
1 കൊരിന്ത്യർ 14 26 ല് ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങളെ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ
സംസാരിക്കുന്നു. prophesy one by one so that all may learn and all may be exhorted.
31 ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ.
Everybody in that church is permitted to prophesy.
സഭയിലുള്ള ഓരോരുത്തർക്കും പ്രവചിക്കാനുള്ള ഒരു
അവസരം. There may not be time for all of them to do it in one meeting.
എന്നാൽ ഒരു മീറ്റിംഗിൽ എല്ലാവർക്കും പ്രവചിക്കുവാൻ അവസരം സമയം
ലഭിക്കും. I want to encourage all of you this year to really seek to share at least once or twice in a year.
സഭയില ഒരു വർഷത്തിലോ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും സഭയിൽ നിന്ന് രണ്ടു വാക്ക് പറയുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
If you can do it more frequently, even better.
അത് അധികമായിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്.
That's really something happens when we open our mouth and speak for Jesus.
നിങ്ങളുടെ വാ തുറന്ന യേശു കർത്താവിനെ സാക്ഷീകരിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്.
And then it says in verse 32, the spirit of the prophets is subject to the prophet.
32 ൽ പറയുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു.
That means when we prophesy, we can have a control over how long we speak.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം പ്രവചിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. എത്ര സമയം നാം പ്രവചിക്കണം.
Now, if you don't have a gift of speaking, of course you shouldn't take a long time.
നിങ്ങൾക്ക് സംസാരിക്കാനൊരു വരമില്ലെങ്കിൽ നിങ്ങൾ അധികം സമയം എടുത്ത് ചെലവാക്കണം.
We must recognize our limitations.
നാം നമ്മുടെ പരിമിതി തിരിച്ചറിയണം.
Just like, you know, if we take part in cooking a meal.
ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ.
You may not be able to make chicken curry, then don't try.
നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കുവാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കരുത്.
I don't try it. I'll make the orange juice or something like that.
ഞാൻ അത് ഉണ്ടാക്കാറില്ല. പകരം ഓറഞ്ച് ജ്യൂസ് പോലെ ഞാൻ ഉണ്ടാക്കും.
Because that's my limitation. I can't make chicken curry.
എന്റെ പരിമിതി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നവരെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്.
In the same way, but when I speak, I can do a little better than that.
സംസാരിക്കുമ്പോൾ എന്നാൽ അധികമായിട്ട് എനിക്ക് ചെയ്യുവാൻ
കഴിയും. Each of us has got a limitation.
ഓരോരുത്തർക്കും അവരവരുടേതായ പരിമിതി.
How much is my limitation and we don't realize how much our limitation.
എന്റെ പരിമിതികൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഓരോരുത്തരും.
But I hope that in the coming year we'll really be bold to pray and testify concerning what the Lord has done for us.
എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു വരുന്ന സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സാക്ഷീകരിക്കാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
The New Testament church, they always appointed elders, more than one always, so that there'd be a balance.
പുതിയ നിയമസഭയിൽ നാം കാണുന്നത് ഒന്നിലധികമായിട്ട് മൂപ്പന്മാരെ സഭയിൽ ദൈവം മാറ്റി വെച്ചിരിക്കുന്നു. കാരണം ഒരു ബാലൻസിന് വേണ്ടി.
I found that in Bangalore.
ഞാനത് ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ട്.
That I by myself, I'm imbalanced. That's why God's given me other brothers to balance me.
ഞാൻ ഇൻബാലൻസിലായിരുന്നതുകൊണ്ട് മറ്റു രണ്ട് മൂപ്പന്മാരെ കൂടി അവിടെ സഭയിൽ തന്നിട്ടുണ്ടായിരുന്നു.
So I want to encourage in the coming days that our church will not be like a Jacobite church or something where one priest gets up, but like an Old Testament congregation where Moses gets up, but a New Testament body.
പഴയനിയമ സഭയിലെ പഴയനിയമ കാലഘട്ടത്തിലെ മോശയെ പോലെ യാക്കോബ സഭയിലെ ഒരു പരമാധികാരിയെ പോലെ ഒരാളുടെ ആ കീഴിൽ നിൽക്കുന്ന അനുഭവത്തിൽ വരാതെ യേശു ക്രിസ്തുവിന്റെ ശരീരം സഭയായി തീരും.
It's much easier to build an Old Testament congregation.
പഴയ നിയമ സഭ പണിയുവാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്.
But to build a body, that's what God is trying to show the angels today.
എന്നാൽ ദൂതന്മാരെ കാണിക്കുന്നത് എങ്ങനെ ഒരു സഭ പണിയാൻ കഴിയുമെന്നുള്ളതാണ് പുതിയ നിയമസഭ.
We want to try to obey scripture.
അതുകൊണ്ട് തിരുവെഴുത്തിൽ പറയുന്ന പോലെ നമുക്ക് ശ്രമിക്കാം.
You can all prophesy one by one.
നിങ്ങൾ ഓരോരുത്തർക്കും ആയിട്ട്
പ്രവചിക്കുക. What it means to prophesy?
എന്താണ് ഒരു പ്രവചനം എന്ന്
അറിയാം. Verse
3. 14:3
to speak for edification, exhortation, consolation.
ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസനുമായിട്ട്.
If you can say anything for one of these three purposes,
ee moonu kaaryangalkku vendi ningalkku endenu parayvan
kaiyum young people
cherppakkarkku polum
adu
pravachanam aanu adu cheyyuva
kaatachu
deivu namme satha.
Heavenly Father,
swargiya pidave,
forgive us our failures,
njangale parajayangale ഞങ്ങളോട് ക്ഷമിക്കണമേ.
Help us to do it much better this year than we have ever done it before.
മുൻ വർഷങ്ങളിലേക്കാളും അധികമായിട്ട് നന്നായിട്ട് ചെയ്യാൻ കൃപ തരണമേ.
Make us a body of people who really fervently love one another.
പരസ്പരം സ്നേഹിക്കുന്ന ഒരു സഭയാവുന്ന ശരീരത്തിൽ അംഗങ്ങളായി
ചേർക്കണമേ. Firmly understanding what it means to be justified and accepted by God.
നീതീകരിക്കപ്പെട്ട ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ആ ഒരു അനുഭവത്തിൽ
മനസ്സിലാക്കുവാൻ. Our young people will grow up to love you.
കർത്താവ് ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാര് കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് മുൻപോട്ട് കടന്നു
വരേണ്ടതായിട്ട്
നിന്നെ സാക്ഷീകരിക്കുന്നതിൽ ധൈര്യമുള്ളോ ധൈര്യം
ലഭിക്കേണ്ടതായിട്ട്
കർത്താവ് ഈ സഭയിലെ നീ വലിയൊരു
അത്ഭുതകരമായ എക്സാമ്പിൾ ഓഫ് ദ ഫങ്ഷനിങ്
of the body of Jesus Christ.
യേശുക്രിസ്തുവിന്റെ സഭയാവുന്ന ശരീരത്തിൽ മാതൃകയായി തീരേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നവർ.